الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد حي على السلام حي على السلام حي على الفلاح حي على إياك
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون.
اس آیت کا ترجمہ یہ ہے کہ رمضان کا مہینہ
ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: സമസ്ത മനുഷ്യർക്കും സന്മാർഗദായകവും മാർഗദർശനത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും സ്പഷ്ടമായ തെളിവുകൾ ഉൾക്കൊള്ളുന്നതുമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഈ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ അയാൾ അതിൽ വ്രതമനുഷ്ഠിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്യുന്ന പക്ഷം ആ എണ്ണം മറ്റു ദിവസങ്ങളിൽ പൂർത്തിയാക്കേണ്ടതാണ്. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ആഗ്രഹിക്കുന്നത്, അവൻ നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. ഇതാകട്ടെ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുന്നതിനും അല്ലാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് നിങ്ങൾ അവരെ മഹത്വപ്പെടുത്തുന്നതിനും നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നതിനും വേണ്ടിയാകുന്നു. റമദാൻ മാസം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം വരുന്നു. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ച് ഇരിക്കുന്നത് എന്ന് ഒരു കർമ്മ നിരതനായ മുസ്ലിം അറിയുന്നു. ഓരോ റമദാൻ മാസത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുവരെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ ഭാഗങ്ങൾ ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കേൾപ്പിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം അല്പം അറിവുള്ള ഓരോ മുസ്ലിമിനും അറിയാവുന്നതാണ്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാന വർഷം, അപ്പോൾ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്യോമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന സുവാർത്തയും അവതരിച്ചു കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തരികയും എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുകയും ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ അവസാന വർഷത്തിൽ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലിപ്രകാരം കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഈ വർഷം ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസലാം വിശുദ്ധ ഖുർആൻ രണ്ട് പ്രാവശ്യം എനിക്ക് ഓതിക്കേൽപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ, വിശുദ്ധ ഖുർആന് റംളാ മാസവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഓരോ വർഷവും റംളാൻ വരുമ്പോൾ ഇത് വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണെന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് മറ്റ് അനുഗ്രഹങ്ങൾ റംളാൻ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ മാസമാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന് അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തിലെ ആദ്യ ഭാഗത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവസാന ഭാഗം ഇപ്പോൾ പരാമർശിക്കുന്നതല്ല. ഈ മഹത്തായ ഗ്രന്ഥത്തിൽ മാനവരാശിക്കായി നേർമാർഗവും മാർഗദർശനവും ഉണ്ടെന്നതും റമദാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഗ്രന്ഥത്തിൽ സത്യത്തെയും അസത്യത്തെയും പ്രകടമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യതിരിക്തമായിരിക്കുന്നു എന്നും റമദാൻ നമ്മെ അനുസ്മരിക്കുന്നു. നോമ്പ് നിർബന്ധമാക്കിയതിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും നോമ്പ് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും റമദാൻ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം സമ്പൂർണവും സർവവും ഉൾക്കൊള്ളുന്നതുമാണെന്നും അത് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഓർമ്മപ്പെടുത്തലുകളെല്ലാം ഫലം നൽകുന്നത് ഈ ഓർമ്മപ്പെടുത്തലിന്റെ ആത്മാവിനെ നാം മനസ്സിലാക്കുമ്പോഴാണ്. റമദാൻ ഓരോ വർഷവും വരുന്നതാണ്. ഇൻഷാല്ലാ അത് വന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നതാണ്. റമദാനും ഖുർആനും തമ്മിലുള്ള ബന്ധവും അപ്പോൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിന്റെ പ്രാധാന്യം കേട്ടുകൊണ്ട് നാം സന്തോഷവാനാവുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇത് പ്രയോജനപ്പെടുന്നത് ഇതിന്റെ അധ്യാപനത്തെ നാം പ്രാവർത്തികമാക്കുമ്പോഴാണ്. ഷഹ്റു റമദാൻ അല്ലസി ഉൻസില ഫീൽ ഖുർആൻ എന്ന വചനം കേൾക്കുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിൽ വരുമ്പോഴാണ് ഓർമ്മപ്പെടുത്തലുകൾ പ്രയോജനം ചെയ്യുന്നത്. അങ്ങനെ നാം അതിനെ പാരായണം ചെയ്യുന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നവരായി തീരേണ്ടതാണ്. റമദാൻ ഇവിധ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഫലപ്രദമായി തീരുന്നത് നാം വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അതിൽ ചിന്തിക്കാനും പരിശ്രമിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഹുദല്ലിന്നാസ് എന്നതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുക. റമദാന്റെയും ഖുർആന്റെയും തമ്മിലുള്ള ബന്ധം നമുക്ക് വ്യക്തമാകുന്നത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ എന്തെല്ലാമാണെന്ന് കഠിന പരിശ്രമത്തിലൂടെ ഈ മാസം മനസ്സിലാക്കാൻ നാം ശ്രമിക്കുമ്പോഴാണ്. ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ അന്വേഷിക്കണമെന്ന് റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം അവയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ കടമകൾ നിറവേറ്റുന്ന കാര്യത്തിൽ മുമ്പത്തേക്കാൾ ഉപരി ഉത്സാഹം കാണിക്കണമെന്നും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ആരാധനയുടെ കടമ നിറവേറ്റുന്നതിലൂടെയാണ് അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റപ്പെടുന്നത്. നമസ്കാരത്തെ ശരിയായ രീതിയിൽ കൃത്യമായി സമയത്ത് തന്നെ അനുഷ്ഠിക്കുമ്പോഴാണ് ആരാധനയുടെ കടമകൾ നിറവേറ്റപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രീതിക്കായി നമസ്കരിക്കുമ്പോഴാണ് അതേപോലെ നഫലുകളും ദിക്റെ ഇലാഹിയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴുമാണ് ഈ കടമ ശരിയാവണ്ണം നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ കടമകളെല്ലാം നിറവേറ്റാൻ ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളെ സ്വയം അള്ളാഹുവിന്റെ സമീപത്തേക്ക് എത്തിക്കുക. ഇതിലൂടെ അള്ളാഹുവിന്റെയും ദാസന്റെയും ഇടയിലുള്ള അകൽച്ച അവസാനിപ്പിക്കുന്നതാണ്. ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലും മറ്റേയറ്റം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന ദാസർക്കായി ഭൂമിയിൽ തൂക്കിയിട്ടിരിക്കുകയും ചെയ്ത പാശത്തെ മുറുകെ പിടിക്കാനും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പാശത്തെ പിടിക്കുന്നവർ അള്ളാവിന്റെ സമീപത്തെത്തുന്നതാണ്. ഞാൻ സമീപസ്ഥരാണ് എന്ന് അള്ളാഹു പറഞ്ഞ കാര്യവും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആരാധനകളുടെ നിലവാരം ഉയർത്തിക്കൊണ്ട് ഈ സമീപത്തിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റാൻ മുമ്പത്തേക്കാൾ ഉപരിയായി ശ്രമിക്കണമെന്നും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സൃഷ്ടികളോടുള്ള കടമകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഏതെല്ലാം കൽപ്പനകളാണോ ഉള്ളത് അവയെല്ലാം നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. അന്യരോടുള്ള കടമകൾ നിറവേറ്റുന്ന കാര്യത്തിൽ പോലും അള്ളാഹു വളരെ പ്രാധാന്യത്തോടെ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളതാണ്. മുസ്ലിങ്ങളോട് പരസ്പരം അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്താൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. റഹമാഹു ബൈനഹും എന്ന് പറഞ്ഞിരിക്കുന്നു. ചിലർ സ്വന്തം ആളുകളോടുള്ള കടമകൾ മറന്നു കളയുന്നു. എന്തിന് അടുത്ത ബന്ധുക്കളുടെ കടമകൾ പോലും മറക്കുന്നവരുണ്ട്. ആൺകുട്ടികളോടും പെൺകുട്ടികളോടുമുള്ള പെരുമാറ്റത്തിൽ മാതാപിതാക്കൾ നീതി പുലർത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പെൺകുട്ടികളുടെ കത്തുകൾ എനിക്ക് വരാറുണ്ട്. മാതാപിതാക്കൾ സ്വന്തം ജീവിതത്തിൽ തന്നെ കുട്ടികൾക്കിടയിൽ സ്വത്ത് വിഹിതം വെക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ പെൺകുട്ടികൾക്ക് ഒന്നും നൽകാത്ത അവസ്ഥ വരുന്നു. എല്ലാം ആൺകുട്ടികൾക്ക് നൽകുന്നു. മാതാപിതാക്കൾ തങ്ങൾ സത്യസന്ധരാണെന്ന് വരുത്തി തീർക്കാൻ ആൺകുട്ടികൾക്ക് തന്നെ സ്വത്ത് നൽകുന്നതിൽ നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ എന്ന് പെൺകുട്ടികളോട് ചോദിക്കുന്നു. എന്നാൽ ചില പെൺകുട്ടികൾ ഇത് സംബന്ധമായി എനിക്ക് എഴുതുന്നത് നാണം കാരണം ഞങ്ങൾ സമ്മതം മൂളാറുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം പെൺകുട്ടിയോട് ചോദിച്ചതുകൊണ്ട് അവർ കരുതുന്നത് ഞങ്ങൾ നീതി നടപ്പിൽ വരുത്തി എന്നുള്ളതാണ്. ഇതൊരിക്കലും നീതിയല്ല, ഇത് അനീതിയാണ്, അക്രമമാണ്. വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ കൽപ്പനക്ക് കടകവിരുദ്ധമാണ്. എങ്ങനെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കൾ ഇക്കാലത്തും ഉണ്ടെന്നതിലാണ് അത്ഭുതം തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഒരു സന്തോഷമുള്ളത് മാതാപിതാക്കളുടെ സന്തോഷത്തിനായി ഇത്രമാത്രം ത്യാഗം ചെയ്യുന്ന പെൺകുട്ടികൾ ഇക്കാലത്തും ഉണ്ടെന്നുള്ളതിലാണ്. എന്നാൽ ഈ പെൺകുട്ടികൾ ചെയ്യുന്ന ത്യാഗത്തിൽ അവർ പൂർണ്ണ തൃപ്തരല്ലെങ്കിൽ ഇത് മാതാപിതാക്കളെ പാപികളാക്കി മാറ്റുന്നതാണെന്ന കാര്യം ഓർക്കേണ്ടതാണ്. അങ്ങനെയുള്ള അക്രമികളായ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവഭയം നിങ്ങളുടെ ഹൃദയത്തിൽ അങ്കുരിപ്പിക്കുക. സ്വന്തം താല്പര്യം മാത്രം നോക്കുന്ന സഹോദരന്മാർ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ട് സ്വത്ത് കൈയടക്കുകയും തങ്ങളുടെ സഹോദരിമാരെ ആ സ്വത്തിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നവർ ഓർക്കേണ്ടത്, അവർ തങ്ങളുടെ വയറ്റിൽ നിറക്കുന്നത് തീ കണലുകളാണ്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുക, ആത്മസംസ്കരണത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും ഇത്രയും വിശദീകരിച്ച് ഈ കാര്യം പറയാനുള്ള കാര്യം ഇത് പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ്. റമദാൻ നമ്മെ ഏതെല്ലാം കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഓരോ മുസ്ലിമും തന്നിൽ ത്യാഗം ചെയ്യാനുള്ള ഒരാത്മാവ് സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന് വേണ്ടിയും അള്ളാഹുവിന്റെ ജമാഅത്തിന് വേണ്ടിയും അഹമ്മദിയ ഖിലാഫത്തിനെ നിലയുറപ്പിക്കുന്നതിന് വേണ്ടിയും ജീവനും സമ്പത്തും സമയവും അഭിമാനവും എല്ലാം ത്യാഗം ചെയ്യുമെന്ന പ്രതിജ്ഞ നിറവേറ്റാനായി ആത്മപരിശോധന നടത്തിക്കൊണ്ട് അത് നിറവേറ്റാൻ ശ്രമിക്കുക. ഈ പ്രതിജ്ഞ എത്ര കണ്ട് നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ആത്മപരിശോധന നടത്തുക. ഈ പ്രതിജ്ഞ നിറവേറ്റാനായി എത്രമാത്രം നിങ്ങളിൽ ആവേശമുണ്ടെന്നും കണക്കെടുക്കുക. ഈ ത്യാഗത്തിനായി വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം കൽപ്പനകളാണ് ഉള്ളത് എന്ന് അന്വേഷിക്കുക. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നു, അതിനെക്കുറിച്ച് എന്തെല്ലാം കൽപ്പനകളാണുള്ളതെന്നും അന്വേഷിക്കുക. നമ്മുടെ യജമാനനും വഴികാട്ടിയുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്തെ നാശത്തിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായി എന്തുമാത്രം വേദനയുണ്ടായിരുന്നു എന്നും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവസവിധത്തിൽ വേദനാ നിർഭരമായ എന്തുമാത്രം അർത്ഥനകളാണ് ചെയ്തിരിക്കുന്നത്. ആ കൃത്യം നിറവേറ്റാൻ നാം എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്നതും റമദാനിൽ ചിന്തിക്കുക. ഹിറാഗുവയിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തിയ കർത്തവ്യങ്ങൾ അഥവാ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ ലോകത്ത് പരത്തുക എന്ന കർത്തവ്യം നിറവേറ്റാനായി ഗുഹക്ക് പുറത്തു വന്നുകൊണ്ട് വേദനാനിർഭരമായ പ്രാർത്ഥനയിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിറവേറ്റിയ ആ കടമകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ നാം എങ്ങനെയാണ് നിറവേറ്റുന്നത് എന്നും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ സന്ദേശം വ്യാപിപ്പിക്കുക എന്ന ദൈവിക കൽപ്പനയെ എങ്ങനെ നടപ്പിൽ വരുത്താൻ സാധിക്കും എന്ന് നമ്മെ റമദാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ തൗഹീദിനെ ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടുപോവുക എന്ന സന്ദേശം റമദാൻ നൽകുന്നു. മുദല്ലിനാസ് എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിക്കാഗമാനം ഇതിനെ മാർഗദർശനമാക്കി മാറ്റുക. ഹിറാഗുയിലെ ഏകാന്തതയെ നിങ്ങൾ ഓർക്കുകയാണെങ്കിലാണ് ദീനിനെ ദുന്യാവിനേക്കാൾ മുന്തിക്കുന്നത് എങ്ങനെയെന്നുള്ള ജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന സന്ദേശവും റമദാൻ നൽകുന്നു. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഥാർത്ഥ സ്നേഹമുണ്ടെന്ന വാദം നമുക്കുണ്ടെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ മാതൃകയുടെയും എല്ലാ വശങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണമെന്നും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന സ്ഥാനം എങ്ങനെയാണ് കരസ്ഥമാക്കിയത് എന്ന് ചിന്തിക്കാനും റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈ സഹാബാക്കളും നമുക്ക് മാതൃകയാണ്. നിങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ മാസം സമാഗതമായിരിക്കുന്നത്. ആ കാലത്തേക്ക് ബാഹ്യമായി നമുക്ക് പോകാൻ സാധ്യമല്ല. എന്നാൽ വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ യഥാർത്ഥ രൂപത്തിൽ നമ്മുടെ വക്കലുണ്ട്. അത് ആ കാലത്തേക്ക് പോകാനുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരുന്നു. ലോകത്ത് സമാധാനത്തിലുള്ള ഉത്തരവാദിത്വവും ലോകത്ത് സമാധാനം സ്ഥാപിക്കാനുള്ള യഥാർത്ഥ പാഠങ്ങളും നൽകുന്നത് വിശുദ്ധ ഖുർആനാണെന്നും ഈ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്ത് ശാന്തി സ്ഥാപിക്കുവാനുള്ള സമ്പൂർണ്ണ മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാണെന്ന് ലോകത്തോട് നിങ്ങൾ പറയുക. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഓരോ കൽപ്പനക്കും തെളിവുകൾ അത് സ്വയം തന്നെ സമർപ്പിക്കുന്നുണ്ടെന്ന കാര്യവും ഈ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനായി നാം സ്വയം വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുകയും അതിന്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുകയും ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അല്ലസീന ആതൈനഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതിഹി എന്ന് പറഞ്ഞവരുടെ, അതായത് ഗ്രന്ഥം നൽകപ്പെട്ടവർ അത് പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ നാം ഉൾപ്പെടേണ്ടതാണ്. അത് പാരായണം ചെയ്യേണ്ട കടമകൾ അവർ നിറവേറ്റുന്നു. അതിൽ ചിന്തിക്കേണ്ട കടമകളും അവർ നിറവേറ്റുന്നു. പഠിച്ചതും അതിൽ നിന്ന് കേട്ടതും അതിൽ ചിന്തിച്ചതുമെല്ലാം പ്രാവർത്തികമാക്കാനും അവർ ശ്രമിക്കുന്നു. ഈ കടമകൾ എല്ലാം നാം നിറവേറ്റുന്നില്ലെങ്കിൽ മുസ്ലിം ആണെന്ന് നമ്മുടെ വാദം വ്യാജമായിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമത്തെ വർദ്ധിപ്പിച്ചവരുടെ ഗണത്തിൽ നാം ഉൾപ്പെടുന്നവരായി മാറുന്നതാണ്. അവസാന കാലത്ത് ഒരു വിഭാഗം വരുമെന്നും അവർ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെയും അതനുസരിച്ചുള്ള പ്രവർത്തനത്തിന്റെയും കടമകൾ നിറവേറ്റാത്തവരായിരിക്കും എന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാകുലപ്പെടുകയുണ്ടായി. അവയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്: വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹജൂറാ. പ്രവാചകൻ പറയും: എന്റെ നാഥ, നിശ്ചയമായും എന്റെ സമൂഹം ഈ ഖുർആനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. വിവിധങ്ങളായ സന്തോഷ വാർത്തകൾ നൽകുന്ന ഈ മാസം വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ കൂടി നമ്മിൽ അർപ്പിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളനുസരിച്ച് എന്തുമാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തുക എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനപ്രയാസത്തെ അകറ്റുവാനായി എത്രമാത്രം നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണക്കെടുക്കാൻ ഈ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതല്ലാതെങ്കിൽ റമദാൻ നമുക്കൊരു ഗുണവും നൽകുന്നതല്ല, വിശുദ്ധ ഖുർആനും നമുക്കൊരു ഗുണവും നൽകുന്നതല്ല. ഏതു രീതിയിലുള്ള മനുഷ്യനും വിശ്വാസിയുമായി നമ്മെ മാറ്റാനാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അതിനായി അവൻ വിശുദ്ധ ഖുർആനിൽ നൂറുകണക്കിന് കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഇക്കാലത്ത് ഹസ്രത്ത് മസീഹ് മുഅ്ദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നമ്മുടെ സംസ്കരണത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനം തങ്ങളിൽ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. റമദാനും ഖുർആനും ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന കാര്യങ്ങളാണ് ചുരുങ്ങിയ രീതിയിൽ ഞാൻ പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ നൂറുകണക്കിന് കൽപ്പനകളുണ്ട്. അതന്വേഷിച്ച് കണ്ടെത്തി അതനുസരിച്ച് ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ കൃപാവരം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അവന്റെ കൃപ ലഭിക്കുവാനായി പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ അവൻ ക്ഷണിക്കുകയുണ്ടായി. ഒരു വിശ്വാസിയുടെ ഗുണങ്ങൾ വിവരിച്ചതിൽ രണ്ട് കാര്യങ്ങളെ മാത്രം പരാമർശിക്കാനാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നൂറുകണക്കിനുള്ള കൽപ്പനകളിൽ ഉള്ളതാണിത്. ഇത് നമ്മുടെ പരസ്പരമുള്ള ബന്ധം നിലനിർത്തുന്നതിനും സമൂഹത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിനും അനിവാര്യമായതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് മൂലം ദൈവസാമീപ്യം ലഭിക്കുന്നത് പോലെ ഇവ പ്രാവർത്തികമാക്കുമ്പോഴും അള്ളാഹുവിന്റെ സാമീപ്യവും നമുക്ക് ലഭിക്കും എന്ന ഫലം കൂടി ലഭിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം വിനയവും താഴ്മയുമാണ്. ഇത് പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. യഥാർത്ഥ മുസ്ലിമും അള്ളാഹുവിനെ ആരാധിക്കുകയും പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ കൃപയെയും കാരുണ്യത്തെയും അന്വേഷിക്കുകയും ചെയ്യുന്ന ദൈവദാസരുടെ പ്രത്യേകതയായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായ ഒരു ഗുണം വഇബാദുർ റഹ്മാനില്ലദീന യംഷൂന അൽ അർളി ഹൗനൻ എന്നതാണ്. റഹ്മാന്റെ യഥാർത്ഥ ദാസർ ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവരാണ്. മറ്റു സ്ഥലത്ത് പറയുന്നു: ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിന് പ്രീതി ലഭിക്കില്ലെങ്കിൽ മനുഷ്യന്റെ ഒരു നന്മയും തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല. അള്ളാഹുവിന്റെ സഹായം കൂടെ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന്
വാദിക്കുകയും
എന്നാൽ അതോടൊപ്പം എനിക്ക് അള്ളാഹുവിന്റെ പ്രീതിയുടെയൊന്നും ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ബുദ്ധിയുള്ള ഒരു മുസ്ലിമും തന്നെ ഇങ്ങനെയുള്ള കാര്യം പറയില്ല. എന്നാൽ നാം നിത്യവും കാണുന്നത് എന്താണ്? നിത്യജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം അഹങ്കാരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അഹങ്കാരമില്ലാത്ത വ്യക്തി അഹങ്കാരം കാരണമായി ദുരഭിമാനമില്ലാത്ത വ്യക്തി അവരുടെ പ്രശ്നങ്ങൾ സങ്കീർണമായി പരിഹരിക്കപ്പെടാതെ പോകാറില്ല. യഥാർത്ഥത്തിൽ അഹങ്കാരമാണ് പിടിവാശിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത്. ദുരഭിമാനവും പിടിവാശിയും പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പകരം അത് സങ്കീർണതയിലേക്ക് പോകുന്നു, പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നു. എന്റെ മുമ്പിൽ ഇക്കാലത്ത് വരുന്ന പല പ്രശ്നങ്ങളും പരിഹാരം കാണാത്തതിനുള്ള കാരണം അഹങ്കാരവും ദുരഭിമാനവും പിടിവാശിയും തടസ്സമായി നിൽക്കുന്നത് കൊണ്ടാണ്. അതിനാൽ മനുഷ്യന് അള്ളാഹുവിന്റെ സ്നേഹം ആവശ്യമുണ്ടെങ്കിൽ, ഒരു മുസ്ലിമിന് ഞാൻ മുസ്ലിം എന്ന് പറയുമ്പോൾ അഹമ്മദി മുസ്ലിങ്ങളാണ് ഇവിടെ എന്റെ പ്രഥമ സംബോധിതർ, അവർക്ക് ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കേണ്ടിയിരിക്കുന്നു. റമദാന്റെ അനുഗ്രഹം ലഭിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. നോമ്പ് ഗുണം ചെയ്യുന്നതും വിശുദ്ധ ഖുർആന്റെ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് പരസ്പരമുള്ള തർക്കങ്ങൾ അഹങ്കാരവും ദുരഭിമാനവും കാരണം ദീർഘിപ്പിച്ചവർ മനസ്സിലാക്കേണ്ടത് ഈ തർക്കങ്ങളെല്ലാം ഉണ്ടാകുന്നത് തന്നെ അഹങ്കാരം കാരണമായാണ്, അല്ലെങ്കിൽ ദുരഭിമാനം കാരണമായാണ്. അവർ ഈ റമദാനിൽ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് രമ്യതയിലേക്ക് കൈനീട്ടേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്ന റഹ്മാനായ അള്ളാഹുവിന്റെ ദാസരിൽ ഉൾപ്പെടാൻ അവർ ശ്രമിക്കേണ്ടതാണ്. ഭൗതിക നഷ്ടം സഹിച്ചാലും ഞങ്ങളുടെ ദൈവം ഞങ്ങളിൽ പ്രീതിപ്പെട്ടാൽ മതിയെന്ന ആഗ്രഹമാണ് അവർക്കെപ്പോഴും ഉണ്ടാകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കാര്യം ഇതാണ്, അത് ക്ഷമ എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനോട് ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടി സഹായം തേടുക. അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ആവശ്യമില്ലാത്തവൻ ആരുണ്ട്? എന്നാൽ ഈ സഹായം ലഭിക്കുന്നത് ക്ഷമയും ദുആയും മുഖേനയാണ്. അള്ളാഹു പറയുന്നു, ക്ഷമയും ദുആയും യഥാർത്ഥ അർത്ഥത്തിൽ നിറവേറ്റാൻ കഴിയുന്നവർ വിനയ സ്വഭാവമുള്ളവരാണ്. പറയുന്നു, വിനയവും ഭക്തിയും സ്വീകരിക്കാത്തവർക്ക് ഇത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇവിടെ വിനയത്തെ ക്ഷമയോടും ദുആയോടും ബന്ധിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡമായി പറയുന്നത്. അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത് ദുആയിലേക്ക് ശ്രദ്ധിക്കുമ്പോഴും ക്ഷമ കൈക്കൊള്ളുമ്പോഴുമാണ്. വിനയം കൈക്കൊണ്ടവരിലാണ് ഈ ഗുണങ്ങൾ ഉണ്ടായിത്തീരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ ഗുണമാണ് വിനയം. അള്ളാഹുവിനെ ആരാധിക്കുന്നവരുടെ ഗുണമാണിത്. അതിനാൽ എല്ലാ തലത്തിലും വിനയം നാം സ്വീകരിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞിരിക്കുന്ന അവനോടുള്ള കടമകൾ നിറവേറ്റാൻ സ്ഥിരചിത്തതയോടും പ്രാർത്ഥനയോടും കൂടി ശ്രമിച്ചാൽ വിനീതരും നമ്ര തിരസ്കരുമായി ദൈവസവിധത്തിൽ അവർ വീഴുമ്പോൾ അള്ളാഹുവിന്റെ സഹായം കൂടെ ഉണ്ടായിത്തീരുന്നു. അള്ളാഹ് പറഞ്ഞ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റാനുള്ള കഴിവും അള്ളാഹുവിനോട് ചോദിക്കുക, ധൈര്യം കാണിക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായി മാറുന്നതാണ്. അതിനാൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇബാദത്തുകൾ നിർവഹിക്കുന്നതിലും അള്ളാഹുവിന്റെ ഫളിൽ ലഭിക്കുന്നതിനും വിനയം വളരെ അനിവാര്യമാണ്. ഇതുണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു ഭൗതിക നഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കും, ശത്രുക്കൾക്കെതിരിൽ സഹായിക്കും, ആത്മീയതയിൽ വളർച്ചയുണ്ടാകും, സമൂഹ ബന്ധങ്ങളിൽ സൗന്ദര്യം വർദ്ധിക്കും. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി മനുഷ്യൻ മാറുന്നതാണ്. ഒരു വിശ്വാസിയുടെ ആഗ്രഹം ഇതായിരിക്കണം, ഇതായിരിക്കേണ്ടതാണ്. അതിനാൽ ഈ റമദാനിൽ ആത്മപരിശോധന നടത്തുക. ഞാൻ പറഞ്ഞ ഓരോ വിഷയമെടുത്ത് ആത്മപരിശോധന നടത്തുക. ഈ റമദാനിൽ അള്ളാഹു പറഞ്ഞ അധ്യാപനമനുസരിച്ച് നാം നമ്മെ ക്രമപ്പെടുത്താനുള്ള പരിശ്രമത്തിനായി പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിനായി എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്ന് നോക്കുക. ഇതില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വർഷവും റമദാൻ വന്നു പോകും. ജീവിതം ഉള്ളതുവരെ നാം ആ മാസം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് കേൾക്കുകയും ചെയ്യും. ഇവിടെ അല്ലാഹു ദൽ ലിന്നാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഉപരിപ്ലവമായി മാത്രം കാണാതെ വെറും വൈജ്ഞാനിക ചർച്ചയിൽ മാത്രം ഇതിനെ ഒതുക്കി നിർത്താതെ വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മാത്രം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാതെ ഇതിന്റെ അഗാധ തലത്തിൽ ഇറങ്ങിച്ചെന്ന് അതിലെ മുത്തുകൾ പുറത്തെടുത്ത് അതിനെ നമ്മുടെ ദുന്യാവും ആഹ്റത്തും ശരിയാക്കാനുള്ള കാരണമാക്കി മാറ്റുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർക്കുക, വിശുദ്ധ ഖുർആൻ യഥാർത്ഥ അനുഗ്രഹങ്ങൾ നൽകുന്ന ഉറവിടമാണ്, മോക്ഷത്തിന്റെ ശരിയായ മാർഗവുമാണ്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നത് അവരുടെ തെറ്റാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കാത്തവരിൽ ഒരു വിഭാഗം ഇതിൽ വിശ്വാസമേ ഇല്ലാത്തവരാണ്. ദൈവത്തിന്റെ വചനമായി അവർ ഇതിനെ മനസ്സിലാക്കുന്നില്ല. ഇവർ വളരെ വിദൂരമായ വഴികളിലാണ്. എന്നാൽ ഇത് അള്ളാഹുവിന്റെ വചനമാണെന്ന് വിശ്വസിക്കുകയും മോക്ഷത്തിന്റെ ഫലപ്രദമായ കുറിപ്പടി ഇതാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തുമാത്രം അത്ഭുതവും ദുഃഖവും തോന്നുന്ന കാര്യമാണ്. അവരിൽ പലരും ജീവിതകാലം മുഴുവൻ ഇത് പാരായണം ചെയ്യുക പോലും ചെയ്യാത്തവരാണ്. അള്ളാഹുവിന്റെ വചനത്തോട് ഇത്രമാത്രം അശ്രദ്ധരായിരിക്കുന്ന ആളുകളുടെ ഉദാഹരണം ഇപ്രകാരം വിവരിക്കാവുന്നതാണ്. ഒരാൾ ഒരു ഉറവിടത്തെ കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. അത് ശുദ്ധവും അതിലെ ജലം പാനം ചെയ്യാൻ പറ്റിയതുമാണെന്ന് അദ്ദേഹത്തിനറിയാം. മാത്രമല്ല അതിന്റെ ജലം പല രോഗങ്ങൾക്കും ശമനൌഷധമാണെന്നും അദ്ദേഹത്തിന് ശരിക്കും ബോധ്യമുണ്ട്. ഈ ദൃഢജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അതേപോലെ ദാഹിച്ചവശനായിട്ടും വിവിധങ്ങളായ രോഗത്തിനടിമപ്പെട്ടിട്ടും ആ ഉറവിടത്തിനടുത്ത് അദ്ദേഹം പോകുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ദൗർഭാഗ്യവും വിഡ്ഢിത്വമാണെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ആ വ്യക്തി ചെയ്യേണ്ടിയിരുന്നത് ആ നീരുറവയിൽ നിന്നും പാനം ചെയ്യുകയും വേണ്ടുവോളം വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുകയും തന്റെ രോഗത്തെ ശമിപ്പിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ എല്ലാം ശരിക്കും അറിഞ്ഞിട്ടും അറിയാത്തൊരുവനെ പോലെ അവൻ അതിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. അവന്റെ മരണം വന്ന് അവനെ അവസാനിപ്പിക്കുന്നത് വരെ അവൻ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നു. അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതം ദുഃഖകരവും മറ്റുള്ളവർക്ക് ഗുണപാഠവും നൽകുന്നതായിരിക്കും. മുസ്ലിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഇതേ രീതിയിലാണ്. എല്ലാ വിജയങ്ങളുടെയും പുരോഗതിയുടെയും കുഞ്ചിക ഈ വിശുദ്ധ ഖുർആനാണെന്ന് അവർക്കറിയാം. അതനുസരിച്ച് അവർ പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ അവർ ഇതിനെ വില കൽപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. പറയുന്നു, മുസ്ലിങ്ങൾ ഇപ്പോഴും ചെയ്യേണ്ടത് ഈ ഉറവിടത്തെ അമൂല്യമായ നിധിയായി മനസ്സിലാക്കുക, ഇതിനെ വിലമതിക്കുക. അതിനെ വിലമതിക്കുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എപ്രകാരം അകറ്റും എന്നവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുസ്ലിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തെങ്കിൽ എത്ര നന്നായേനെ. അള്ളാഹു അവർക്കായി ശരിയായ മാർഗം കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതനുസരിച്ച് അവർ ഫലമെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഇന്ന് മുസ്ലിം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രജകളും ഭരണാധികാരികളും പരസ്പരം കഴുത്തറുക്കാൻ ശ്രമിക്കുകയാണ്. മുസ്ലിങ്ങൾ തന്നെ പരസ്പരം നൂറുകണക്കിന് ആളുകളെയാണ് പരസ്പരം കൊന്നൊടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, കാലഘട്ടത്തിന്റെ മഹദിയുടെ വാക്കുകൾ കേൾക്കുന്നവരാണെങ്കിൽ ഈ ഫിത്നയും കുഴപ്പവും ഇല്ലാതായിത്തീരുന്നതാണ്. അള്ളാഹു മുസ്ലിങ്ങൾക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായവർ മാറട്ടെ. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കുക. ഇതിൽ സർവ്വതമുണ്ട്. നന്മ തിന്മകളുടെ വിശദീകരണമുണ്ട്. ഭാവിയെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. ആക്ഷേപിക്കാൻ ഒരു പഴുതുമില്ലാത്ത മതമാണ് ഇത് സമർപ്പിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. കാരണം ഇതിന്റെ അനുഗ്രഹങ്ങളും ഫലങ്ങളും നവം നവങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചീലിൽ മതത്തെ പൂർണ്ണമായ രീതിയിൽ വിവരിച്ചിട്ടില്ല. ആ കാലത്തേക്ക് യോജിച്ചതായിരിക്കാം അതിലെ അധ്യാപനങ്ങൾ. എന്നാൽ അതെന്നേക്കും എക്കാലത്തേക്കും വേണ്ടിയുള്ളതല്ല. എല്ലാ രോഗത്തിനുമുള്ള ചികിത്സ അള്ളാഹു വിവരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ മാത്രമാണെന്നത് വിശുദ്ധ ഖുർആന്റെ മാത്രം ശ്രേഷ്ഠതയാണ്. എല്ലാ കഴിവുകളെയും അത് പോഷിപ്പിച്ചിട്ടുണ്ട്. തിന്മകളെ ഏതെല്ലാമാണെന്ന് എണ്ണിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള മാർഗവും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശമാണിത്. അന്യരെ നോക്കാതിരിക്കുക. നമുക്ക് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തെ നമ്മൾ നടപ്പിൽ വരുത്തുക. ഈ അധ്യാപനം അനുസരിച്ച് നമ്മെ ക്രമപ്പെടുത്തുക. ഇത് മുഖേന നമ്മുടെ ദുനിയാവും ആഹൃതവും ശരിയായി തീരുന്നതാണ്. ഈ മഹത്തായ ഗ്രന്ഥത്തിലെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമളാൻ മുമ്പത്തേക്കാൾ ഉപരി വിശുദ്ധ ഖുർആന്റെ അറിവും ജ്ഞാനവും പകർന്നു തരുന്നതായി തീരട്ടെ. അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതായി തീരട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله